കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ ആഴ്ച നമുക്ക് പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പകാര്യം ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. അതിനോടനുബന്ധമായ ഒന്ന് രണ്ട് ചിന്തകളാണ് ദൈവമക്കളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച വേദഭാഗത്തിന് ആധാരമായി നാം വായിച്ച വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:38 വാക്യമാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടിസ്ഥാനപരമായ ചില ഉപദേശ സത്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലന് വിശുദ്ധ പത്രോസ് കൂടി വന്ന ബഹുപുരുഷാരത്തോട് അരുളി ചെയ്യുന്നത്. ഈ വേദഭാഗത്തിൽ കൂടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, മാനസാന്തരം, അത് വിശ്വാസത്താൽ അനുഭവവേദ്യമാകേണ്ട ഒന്നാണ്. റോമാലേഖനം 10:9 അത് കാണുന്നുവല്ലോ. രണ്ട്, സ്നാനം, സ്നാന ശുശ്രൂഷ, അത് പ്രവൃത്തിയാൽ അനുഭവവേദ്യമാകേണ്ട ഒന്നാണ്. മത്തായി സുവിശേഷം 28:19 യേശു കൽപ്പിച്ച കൽപ്പനയാണ് എന്നവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് നാം ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചത്, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുക. പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കുക, അത് പ്രാപിക്കണം എന്നാണ്. റിസീവ് എന്നുള്ള പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാപിക്കുക, അത് കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവാണ് എന്ന് സുവിശേഷങ്ങൾ കൂടി കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14:16 ഒളിന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ഒരു വാഗ്ദത്തമാണ് എന്നും, കർത്താവ് വാഗ്ദത്തത്തിൽ കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേര് കാര്യസ്ഥൻ എന്നുള്ള പദമാണ്. ഈ രണ്ട് കാര്യമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വാഗ്ദത്തമാണ്, ഇത് കാര്യസ്ഥനാണ്. യോഹന്നാന്റെ സുവിശേഷം 14:16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ പദം അതൊരു കാര്യസ്ഥൻ ആണ് എന്നാണല്ലോ. തുടർന്ന് 16:16 യോഹന്നാന്റെ സുവിശേഷം തന്നെ 16:16 അതിന്റെ 7 അത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഈ രണ്ട് വേദഭാഗങ്ങൾ മാത്രമല്ല, മറ്റനേക വേദഭാഗങ്ങൾ കൂടി കർത്താവ് കൊടുത്ത വാഗ്ദത്തമാണ് ഇതെന്നും, അത് കാര്യസ്ഥൻ എന്നുള്ള പേരിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ അവിടെ പരിചയപ്പെടുത്തിയതെന്നും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണല്ലോ ഇത്. ആ വാഗ്ദത്തത്തിന് വേണ്ടിയാണ് അപ്പോസ്തലപ്പെട്ട പുസ്തകം 1:10 നാം കാണുന്ന ശിഷ്യഗണങ്ങൾ 120 ഒന്നിച്ചു കൂടിയിരുന്ന് ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരിപ്പിനോടനുബന്ധിച്ചാണ് അവരത് പ്രാപിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് അവിടെ പിന്നെയും പറയുന്നുണ്ട്, 1:10 അപ്പോസ്തലപ്പെട്ട പുസ്തകം 1:4 അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആ വാഗ്ദത്തം കൊടുത്തു. അത് പിന്നെയും തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ ഓർപ്പിച്ചുണർത്തുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് കർത്താവ് അരുളി ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 8 1:10 അപ്പോസ്തല പുസ്തകം 1:8 പിന്നെയും അത് കാണാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നൽകിയ വാഗ്ദത്തമാണ് ഇതെന്ന് വളരെ സ്പഷ്ടമായി തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയും നാം ചിന്തിപ്പാൻ പോകുന്നത്, കർത്താവ് ഈ പരിശുദ്ധാത്മാവിന് നൽകിയ പേരാണ് കാര്യസ്ഥൻ എന്ന പേര്. കാര്യസ്ഥൻ, കാര്യസ്ഥൻ എന്ന വാക്കിന് ഗ്രീക്കിൽ പാരാക്ലിറ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു വ്യക്തിയുടെ സഹായത്തിനോ ആലോചനയ്ക്കോ വേണ്ടി ആക്കപ്പെട്ട ആൾ എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെന്ന കാര്യസ്ഥനെ അയക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സഹായത്തിനും നിങ്ങൾക്ക് ആലോചന നൽകുന്നതിന് വേണ്ടി ആക്കപ്പെടുന്ന ഒരാളായിരിക്കും എന്നാണ് ആ വാക്കിൽ കൂടെ കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. കാര്യസ്ഥൻ എന്ന പദത്തോടുകൂടി കർത്താവ് ഈ വാഗ്ദത്തം നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ തന്നെ ആ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ എന്ന നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14:16 കർത്താവ് ഞാൻ കാര്യസ്ഥനെ അയക്കുമെന്ന് പറഞ്ഞത്. ആ അധ്യായത്തിന്റെ തന്നെ 14:26 ആ പരിശുദ്ധാത്മാവ് എന്ത് ശുശ്രൂഷയാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്നത് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു. അത് ഞാൻ വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:26 എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ സഹായത്തിനും ആലോചനയ്ക്ക് വേണ്ടിയും ഞാൻ അയക്കുന്ന ആളാണെന്ന അർത്ഥമുള്ള പാരാക്ലിറ്റോസ് എന്നുള്ള പദം അഥവാ കാര്യസ്ഥൻ എന്നുള്ള പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്നത്. അതിന്റെ വിശദീകരണമാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇനിയും 16 യോഹന്നാന്റെ സുവിശേഷം 16:13 കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തെ കുറിച്ച് അല്ലെ ശുശ്രൂഷയെ കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു. അതിങ്ങനെയാണ് കാണുന്നത്. 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് കാര്യസ്ഥനെ അയക്കുമെന്ന് പറയുന്നതിന്റെ വാഗ്ദത്തം ചെയ്തതിന്റെ ഉദ്ദേശം അത് സകലവും ഉപദേശിച്ചു തരുന്ന വ്യക്തിയായിരിക്കാനും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തിയായിരിക്കാനും സകല സത്യത്തിലും വഴി നടത്തേണ്ട ഒരു വ്യക്തിയായിരിക്കാനുമാണ് കർത്താവ് ഈ കാര്യസ്ഥനെ അവർക്ക് വേണ്ടി അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്തം നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം, അത് റിസീവ് ചെയ്യണം, അത് പ്രാപിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ കാത്തിരുന്നു. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2:1 വരുമ്പോൾ അതിന്റെ 1 ആ കാത്തിരുന്നവരുടെ പരിശുദ്ധാത്മാവ് വരുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുസൃതമായി അനുസ്യൂതമായി ഹല്ലേലൂയ സ്തോത്രം ഇന്നും അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിൽ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇനിയും ഇതിന്റെ ആവശ്യകതയുണ്ടോ അനിവാര്യമാണോ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചില മിനിറ്റുകൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. കാര്യസ്ഥൻ എന്നുള്ള പദം കൊണ്ട് തന്നെ നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗ്രഹിക്കാനായിട്ട് കഴിയും. അത് അനിവാര്യമായ ഒരു കാര്യമാണെന്ന്. കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണ്. പാപത്തിന്റെ വശീകരണ ശക്തി അത് രക്ഷിക്കപ്പെട്ടവരിലുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവരിലുമുണ്ട്. അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള പ്രേരണ, തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ, ആ വിധത്തിലുള്ള വശീകരണ ശക്തിയുള്ള ഒരു ജഡശരീരത്തിലാണ് ദൈവജനം, രക്ഷിക്കപ്പെട്ട ദൈവജനം, സ്നാനപ്പെട്ട ദൈവജനം വസിക്കുന്നത്. ആ പ്രേരണശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജയകരമായ സത്യത്തിന്റെ ആത്മാവ് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ആ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നത്. ആ ശുശ്രൂഷ ഇല്ലാതെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അത് വാഗ്ദത്തം ചെയ്തത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ജ്ഞാനം കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ ധനമാഹാത്മ്യം കൊണ്ടോ, ഈ ലോകത്തിൽ കാണുന്ന ഒരു പദവികൾ കൊണ്ടോ സ്ഥാനങ്ങൾ കൊണ്ടോ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയുകയില്ല. മറിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഹല്ലേലൂയ സ്തോത്രം. ഉപദേശിച്ചു തന്ന്, ബുദ്ധി ഉപദേശിച്ചു തന്ന്, ഹല്ലേലൂയ സ്തോത്രം. അത് നടത്തുമ്പോൾ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് നയിക്കുവാൻ കഴിയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് കാര്യസ്ഥൻ എന്നുള്ള പദം പരിശുദ്ധാത്മാവ് നൽകി നമുക്ക് വേണ്ടി അയച്ചു തരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും യേശുവിന്റെ ശുശ്രൂഷയിലും ഈ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവവേദ്യമായതായി കാണുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 22-22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ യേശു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്നാനത്തിൽ നിന്ന് കരയുമ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി വരികയും ചെയ്തതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യേശുവിലേക്ക് ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ് ഏത് നിലയിലാണ് അവിടേക്ക് ഇറങ്ങി വന്നതെന്ന് വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ് ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോടെ, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. ഒരു പദം ശ്രദ്ധിക്കണേ, അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വാക്യം ഉദ്ധരിച്ചത്. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ. നമുക്കറിയാം യേശുവിന്മേലാണ് ആത്മാവ് ഇറങ്ങിയത്. ഒരു പദം അവിടെ ശ്രദ്ധിക്കണം, ആത്മാവ് ഇറങ്ങിയെന്ന് മാത്രമല്ല ആത്മാവ് അവനിൽ വസിച്ചു. യേശുവിൽ ആത്മാവ് വസിച്ചു, പരിശുദ്ധാത്മാവ് വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസഭയിലേക്ക് അല്ലെ ദൈവജനത്തിലേക്ക് ഇറങ്ങി വരുന്ന ആത്മാവ് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മാത്രം ഇറങ്ങുന്നതല്ല, നമ്മിൽ വസിച്ച് ദിനംതോറും ദൈനംദിന ജീവിതത്തിൽ ജയകരമായ ജീവിതം നയിപ്പാൻ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന, യോഗ്യരാക്കുന്ന, ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യോർദാനിൽ ഇറങ്ങി സ്നാനമേറ്റ യേശു ആ സ്നാനജലത്തിൽ നിന്ന് കരകറി തന്റെ ശുശ്രൂഷ, പരശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു സ്നാനമേറ്റ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മീയ ജീവിതത്തിൽ വിശ്വാസ ജീവിതം ആരംഭിച്ച ദൈവമക്കളായ നാം ഓരോരുത്തരും ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മരുഭൂമിയിലെ ജീവിതയാത്രയാണ്, മരുഭൂമി യാത്രയാണ് നാം ഇവിടെ കഴിക്കുന്നത്. ഈ മരുഭൂമി യാത്രയിൽ യേശു സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ ഈ മരുഭൂമി യാത്രയിൽ പൈശാചികന്റെ പരീക്ഷകൾ നേരിടുമ്പോൾ അതിന്മേൽ ജയിക്കുവാൻ ആവശ്യമായ ദൈവശക്തി പകരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്, ഈ കാര്യസ്ഥൻ നമുക്ക് ആവശ്യമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിൽ ഈ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആവശ്യമായിരുന്നു തന്റെ ശുശ്രൂഷയിൽ. ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഈ ശുശ്രൂഷ ആവശ്യമാണ്, ഈ സാന്നിധ്യം ആവശ്യമാണ് എന്ന് കർത്താവിനറിയാം. അവർക്ക് മാത്രമല്ല, ആരെല്ലാം വിശ്വാസ ജീവിതം നയിക്കുവോ, കർത്താവിന്റെ മക്കളായി തീരുന്ന എല്ലാ ദൈവമക്കളിലും എല്ലാവരിലും അത്യന്താപേക്ഷിതമായി അനിവാര്യമായി പ്രാപിച്ചെടുക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അതിന് വ്യത്യാസം നമുക്ക് ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ കാണേണ്ടി കഴിയും. ശിഷ്യന്മാര് കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ തന്നെ അവരിൽ വലിപ്പച്ചെറുപ്പമുണ്ടായിരുന്നു, ഞങ്ങളിൽ ആര് വലിയവൻ എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരെ ഒറ്റിക്കൊടുത്തിയ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, കർത്താവിനെ കാണിച്ചു കൊടുത്തിയ ആള് അക്കൂട്ടത്തിലുണ്ട്, അവിശ്വാസികളായ വ്യക്തി അവിടെയുണ്ട്. ഈ വിധത്തിലുള്ള എല്ലാ പ്രലോഭന ശക്തികളുടെയും വശംബദരായവർ ശിഷ്യഗണങ്ങളിലുണ്ടായിരുന്നു. അതിൽമേൽ ജയം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിക്കണമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് യെരുശലേമിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന മുമ്പേ എന്നോട് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്നത് പ്രാപിച്ചേ നിങ്ങൾ പോകാവൂ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മൾ വായിച്ചു കേട്ടല്ലോ. അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 1:8 അവർ കാത്തിരുന്നു പ്രാപിച്ചു. 2:1 വരുമ്പോൾ ആ ശക്തി അവർ പ്രാപിച്ചു. തുടർന്ന് അവരുടെ ശുശ്രൂഷയിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാം കാണുവാൻ കഴിയുന്നത് ആരെല്ലാം ആത്മശക്തി പ്രാപിച്ചോ, പ്രൈസ് ദ ലോർഡ്, തള്ളിപ്പറഞ്ഞ വ്യക്തി അവിടെയുണ്ട്, അവിശ്വാസികളായ വ്യക്തി അവിടെയുണ്ട്, ആരാണ് വലിയവനെന്ന് ചിന്തിച്ചവരുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഒറ്റിക്കൊടുത്തിയ ആളുണ്ട്, തള്ളിപ്പറഞ്ഞയാൾ അവിടെ വന്നില്ല, യൂദ അതിനു മുമ്പേ നഷ്ടപ്പെട്ടു പോയതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എല്ലാവിധമായ ബലഹീനതകളോടും കൂടി ഹല്ലേലൂയ സ്തോത്രം ഞാൻ കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിയ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആത്മശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്നുള്ള അപ്പോസ്തല പ്രപുസ്തകം തുടർന്നുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവരിലെല്ലാം ഈ ബാധിച്ചിരുന്ന ഈ ബലഹീനതകളെല്ലാം അതിജീവിക്കുന്ന ദൈവശക്തിയാൽ അവർ നിറയപ്പെട്ടവരായി കർത്താവിന് വേണ്ടി അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചതായി കാണുവാനായിട്ട് കഴിയും. അതിലുപരിയായി ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവരെ യോഗ്യരാക്കി തീർത്തത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. അപ്പോൾ കർത്താവിനെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ആത്മാവ് ആവശ്യമായിരുന്നുവെങ്കിൽ ശിഷ്യന്മാർക്ക് അവർക്ക് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ആവശ്യമായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എത്രയധികമായി ആവശ്യമായിരിക്കുന്നു. തീർച്ചയായും തീർച്ചയായും ദുഷ്ടനിറഞ്ഞ ലോകത്തിൽ, വശീകരണ ശക്തി നിറഞ്ഞ ലോകത്തിൽ, പാപമംഗലമായ ലോകത്തിൽ ജയകരമായ ക്രിസ്തീയ നയിപ്പാൻ നിശ്ചയമായും നമുക്ക് ഉപദേശിച്ചു നൽകുന്ന ഹല്ലേലൂയ സ്തോത്രം ബുദ്ധി പറഞ്ഞു നൽകുന്ന, ശാസിച്ചു നടത്തുന്ന, ബുദ്ധിപദേശം നൽകുന്ന ഒരു കാര്യസ്ഥൻ നമുക്ക് ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവാണ്. ആ കാര്യസ്ഥൻ, ആ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം പ്രാപിച്ചെടുക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ആ കാര്യസ്ഥനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ ഇടയാകട്ടെ. എങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് ഇടയായി തീരുകയുള്ളൂ. എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരായി ജയകരമായ ക്രിസ്തീയ നയിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.